നമസ്കാരം ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്സ്. ഡോക്ടർ, നമുക്കറിയാം ഓസ്ട്രേലിയയിലെ വിന്റർ ആകുമ്പോൾ ഫ്ലൂ സാധാരണയായി പടർന്ന് പിടിക്കുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ഈ വർഷം വിന്റർ കഴിഞ്ഞിപ്പോ സ്പ്രിംഗിലേക്ക് കടന്നിട്ടും ഇത് പടർന്നുകൊണ്ടേയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അതും കൂടുതൽ അപകടകാരിയായി തന്നെ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്, അതായത് 2016 അപേക്ഷിച്ച് 2.5 ഇരട്ടിയായി ഈ വർഷം ഫ്ലൂ പടർന്നു പിടിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ ഈ വർഷം ഇത്ര അധികമായി ഇത് കണ്ടുവരുന്നതിന്റെ ഒരു കാരണം എന്താണ് ഡോക്ടർ?
പറയാം, ഫ്ലൂ എന്ന് പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാ. അത് മൂന്ന് ടൈപ്പാ, മെയിൻലി എ, ബി ആൻഡ് സി. എ ആൻഡ് ബി ആ കോമൺ സ്ട്രെയിൻസ്. എല്ലാ വർഷത്തെ സ്ട്രെയിൻ പോലുള്ള അതേ സ്ട്രെയിനാ ഈ വർഷവും ഇൻഫ്ലുവൻസ എയും ഇൻഫ്ലുവൻസ ബിയും. പക്ഷെ ഈ വർഷം കൂടുതൽ കണ്ടിട്ടുള്ള ഇൻഫ്ലുവൻസ എ. പബ്ലിക്കിന്റെ ഇടയ്ക്ക് ഒരു ഇമേജ് ഉണ്ട്, ഈ ഫ്ലൂ എന്ന് പറയുന്ന രോഗം വിന്ററിന്റെ ഒരു രോഗമാ, വിന്റർ കഴിഞ്ഞല്ലോ അതുകൊണ്ട് എന്നാ ഈ ഫ്ലൂ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിന്റെ സയൻസ് നോക്കുമ്പം ഈ വൈറസ് ജൂൺ തുടങ്ങി സെപ്റ്റംബർ വരെ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനാ. ഈ വർഷം അത് കൂടുതൽ കാണാൻ കാരണം കുറച്ചുകൂടെ എളുപ്പം ഈ രോഗങ്ങൾ ഡയഗ്നോസ് ആവുന്നുണ്ട്. അപ്പം ഈ വൈറസിന് ഒരു പീക്കിംഗ് എന്ന് പറഞ്ഞൊരു ഫെനോമിനം ഉണ്ട്. പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് അത് ഏറ്റവും കൂടുതൽ, ജൂണിൽ തുടങ്ങും, പക്ഷേ അതിനൊരു മാക്സിമം പീക്ക് ഉണ്ടാവുന്ന ഒരു ഒരു ഫേസ് ഉണ്ട്. ഈ വർഷം അത് മിഡ് ഓഗസ്റ്റിലാണ് അതിന്റെ പീക്കിംഗ്. അപ്പം എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായി. പക്ഷേ 30% ഈ വൈറസ് ചില ആളുകൾക്ക് അത് സീരിയസ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളും 80 വയസ്സ് കൂടുതൽ പ്രായമുള്ളവരിൽ അത് സീരിയസ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ തന്നെയാണ് ഈ വർഷത്തെയും വൈറസ്. കഴിഞ്ഞ വർഷത്തെ വിർലൻസ് സ്ട്രെയിൻസ് ആ ഈ വർഷത്തെ വിർലൻസ് സ്ട്രെയിൻസും. പക്ഷേ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വന്ന കാരണം എളുപ്പം ഈ അസുഖം കണ്ടുപിടിക്കാൻ കാരണവും അത് കഴിഞ്ഞിട്ട് ഈ വർഷം പീക്കിംഗ് കുറച്ചുകൂടെ ഏർലിയർ ഉണ്ടായി, കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഭീഷണി.
ഓക്കെ, പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ഇതിപ്പോ ഒരുപാട് പേരെ പേടിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഈ പ്രാവശ്യം ഫ്ലൂ പടർന്നു പിടിക്കുന്നത് നമ്മുടെ റിപ്പോർട്ടുകളിൽ നമ്മൾ കണ്ടത്. ഇതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒന്നെന്ന് പറയുന്നത് ഈ വർഷം ഫ്ലൂ ബാധിച്ചത് മൂലം നിരവധി പേർ മരണമടഞ്ഞതായുള്ള വാർത്തകൾ വന്നിരുന്നു. അതായത് ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയയിൽ ആകമാനം ഏതാണ്ട് 182 പേർ ഇൻഫ്ലുവൻസ ബാധിച്ച് മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതും അതായത് ഒരു ഒരു ദശാബ്ദത്തിലെ ഏറ്റവും വലിയ ഫ്ലൂ ആയിട്ടാണ് ഈ വർഷത്തെ ഫ്ലൂവിനെ കണക്കാക്കപ്പെടുന്നത്, മുമ്പ് ഒരിക്കലും കാണാത്ത വിധത്തിൽ. എന്തുകൊണ്ടാണ് ഫ്ലൂ ഇത്ര അപകടകാരിയാവുന്നത്?
ഇൻഫ്ലുവൻസ വൈറസിന്റെ സർഫസിലെ രണ്ട് ടൈപ്പ് ഓഫ് ആന്റിജൻ ഉണ്ട്, ഹീം അഗ്ലൂട്ടിനും ന്യൂർ അമിനിഡേസും. ഈ രണ്ട് സർഫസ് ആന്റിജൻസ് ഒരു ടൈപ്പ് ഓഫ് എൻസൈംസ് നമ്മുടെ ബോഡിയെ ബാധിച്ചിട്ട് അങ്ങനെ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി മനുഷ്യർ മരിക്കപ്പെടുന്നത്. ഭയങ്കരമായ ന്യൂമോണിയ ഉണ്ടായിട്ട് വെന്റിലേറ്ററിലൊക്കെ ഇടേണ്ടി വരും. വൈറൽ ആയതുകൊണ്ട് കാര്യമായ ട്രീറ്റ്മെന്റും ഇല്ല, ലേറ്റ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ആളുകൾ മരണപ്പെടുക. ഈ വൈറസിന് ഒരു സ്വഭാവമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഈ ഈ സർഫസ് ആന്റിജൻ അത് മാറ്റിക്കൊണ്ടേയിരിക്കും അതിന്റെ ഓൺ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയും. ആസ് എ പാർട്ട് ഓഫ് യു നോ ബിക്കോസ് ഓഫ് ദ ഇന്ററാക്ഷൻ വിത്ത് ദ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ ഓർഗാനിസംസ് ഇൻ വിച്ച് ദിസ് വൈറസ് ഇസ് പ്രസന്റ് ഇൻക്ലൂഡിംഗ് ബേർഡ്സ് ആനിമൽസ് ഇൻ വിച്ച് ഇറ്റ് നോർമലി റിസൈഡ്സ്. അപ്പൊ ഈ ആന്റിജൻ ഷിഫ്റ്റ് ആവുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വന്ന് ഈ വൈറസ് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പം ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യത്തില്ല. അപ്പം റെക്കഗ്നൈസ് ചെയ്യാത്തതുകൊണ്ട് അത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ശരീരത്തിൽ വികസിച്ചിട്ട് ആ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അപ്പോഴാ മനസ്സിലാക്കുന്ന അയ്യോ ഇൻഫ്ലുവൻസ എ ആണല്ലോ. ലേറ്റ് സ്റ്റേജിൽ ആശുപത്രി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് സാരമായ ചികിത്സകളൊന്നുമില്ല ആൻഡ് വൈറസ് ആയതുകൊണ്ട് ആ ആദ്യത്തെ 48 മണിക്കൂറിന്റെ അകത്ത് ആന്റി വൈറൽ ഏജന്റ്, ആ ആന്റി വൈറൽ ഏജന്റിന്റെ പേര് ടാമി ഫ്ലൂ, അത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിൽ പിന്നെ ഒരു ഗുണവുമില്ല, സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റേ ഉള്ളൂ. അപ്പൊ ഈ കോംപ്ലിക്കേഷൻസ് ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷനും ഇല്ല. ആ ആ കോംപ്ലിക്കേഷൻ ട്രീറ്റ് ചെയ്യാനേ ഒക്കത്തുള്ളൂ, വൈറസിനെ ട്രീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല.
ഓക്കെ, അപ്പൊ ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ ഒന്നും ഇത് കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ?
ഒക്കത്തില്ല, ഈ സ്വാബ് കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. മൂക്കിൽ നിന്ന് സ്വാബ് എടുക്കാം, തൊണ്ടയിൽ നിന്ന് സ്വാബ് എടുക്കാം. അത് ഈ മനുഷ്യന് മൂക്കൊലിപ്പും ജലദോഷം പോലൊക്കെ നമ്മൾ സിംറ്റം വരുന്നതും ഭയങ്കരമായ പനിയും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ജി പിയെ പോയി കാണുക. ജി പി സ്വാബും മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും എടുത്ത് അയക്കും. ആ റിസൾട്ട് രണ്ട് ദിവസത്തിന്റെ അകത്ത് തിരിച്ചു വരും. അതുകൊണ്ട് ഭയങ്കരമായ ശരീരവേദന, ഭയങ്കരമായ പനിയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സ്വാബ് എടുക്കുന്നതും ടാമിഫ്ലു സ്റ്റാർട്ട് ചെയ്യും. ടാമിഫ്ലു സ്റ്റാർട്ട് ചെയ്ത് ഒരു 8 മണിക്കൂർ കഴിയുമ്പം പേഷ്യന്റിന്റെ പനിയും പോവും, ദേഹം വേദനയും പോവും. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാച്ച് ദ ഡിസീസ് സൂൺ.
ഓക്കെ, സാധാരണ ഇപ്പൊ ഫ്ലൂവിനെ പ്രതിരോധിക്കാൻ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് പതിവാണ്. ഡോക്ടർ പറഞ്ഞത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഏറ്റവും കൂടുതലായി ഫ്ലൂ കണ്ടുവരാറുള്ളത്. ഇവിടെ ഓസ്ട്രേലിയയിൽ അതിന് ഫ്ലൂ സീസൺ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണയായി സീസൺ ആവുമ്പോൾ തന്നെ പ്രതിരോധ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് ഒരു പതിവുണ്ട്. എന്നാൽ ഈ ഫ്ലൂ വാക്സിൻ എടുത്തവരെ പോലും ഈ തവണ ഇത് കാര്യമായി ബാധിക്കുകയും കഴിഞ്ഞ ദിവസം കാൻബറയിൽ ഒരു സ്ത്രീ ഫ്ലൂ വാക്സിൻ എടുത്തിട്ട് പോലും ആ സ്ത്രീ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാക്സിൻ എടുത്തിട്ടും ഇത് ഫലപ്രദമാവാത്തത്?
നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 60% പ്രൊട്ടക്ഷനെ ഈ വാക്സിന് ഉള്ളൂ. കാരണം സർക്കാർ വാക്സിൻ മാനുഫാക്ചറിനോട് പറയും ഈ സ്ട്രെയിൻസ് ഈ വർഷം കോമൺ. പക്ഷേ ഈ വൈറസ് കോൺസ്റ്റന്റ്ലി മോഡിഫൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത വർഷത്തെ വാക്സിൻ മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്ക് പുതിയ സ്ട്രെയിൻസ് ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. അപ്പം സീസൺ ആവുമ്പം നമ്മൾ വാക്സിൻ ഉണ്ടാക്കിയ സ്ട്രെയിൻ വൈറസ് അല്ല മനുഷ്യനെ ബാധിക്കുന്നത്, ഈ പുതിയ സ്ട്രെയിനാ കമ്മ്യൂണിറ്റിയെ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വൈറസ് അഫക്ട് ബാധിച്ച മനുഷ്യനോ സ്ത്രീയോ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാത്തതുകൊണ്ട് സീരിയസ് കോംപ്ലിക്കേഷൻ ഉണ്ടായി അവർ മരണപ്പെടുന്നു. അപ്പൊ ഇത് ഇറ്റ് ഈസ് എ ചാലഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് അസ് ഹാവിംഗ് ഫ്ലൂ വാക്സിൻ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ആർ സ്റ്റിൽ ഡൈയിങ്. ദാറ്റ് ഇസ് ബിക്കോസ് 30% ഓഫ് പീപ്പിൾ ഹു ആർ അഫക്റ്റഡ് ബൈ ദ ഫ്ലൂ വൈറസ് ഹാവ് വെരി സീരിയസ് കോംപ്ലിക്കേഷൻസ് ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിംഗ് ദ വാക്സിൻ, ബിക്കോസ് ദയർ ഇമ്മ്യൂൺ സിസ്റ്റം is not able to recognize the change in the strain of the virus that has happened between 2016 and 2017, between 2017 and 2018, because the virus is constantly changing its character, and so we, the human body, is not able to combat it. But still we must take the antiviral vaccine because it reduces the complications, and if it is the particular strain that has affected the person, then it has got 100% efficacy and protects them against those strains. So this is a challenge that medical scientists are facing all over the world, not just Australia.
അങ്ങനെയാണെങ്കിൽ എന്ത് ഉറപ്പിന്റെ പുറത്താണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത്? കാരണം ഡോക്ടർ പറഞ്ഞു ഇത് ശരീരത്തിൽ ഏത് സ്ട്രെയിൻ ഫ്ലൂ ആണോ അഫക്റ്റ് ആയിരിക്കുന്നത് അതിനനുസരിച്ചുള്ള വാക്സിൻ ആണെങ്കിൽ മാത്രമേ അത് ഇഫക്റ്റീവ് ആകുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അത് ഇഫക്റ്റീവ് ആണില്ല. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ ഒരു 100% വിശ്വസിച്ച് നമ്മൾ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത്? നമുക്ക് ഈ രോഗം മാറുമെന്നുള്ള നമുക്ക് ലഭിക്കുന്നില്ലല്ലോ.
നോ, ദേർ ഈസ് നോ സയന്റിഫിക് ഓർ ലാബ് ടെസ്റ്റ് വിച്ച് കാൻ ഡിറ്റർമിൻ ഓർ പ്രിഡിക്ട് വാട്ട് സ്ട്രെയിൻ വിൽ ബി പ്രിഡോമിനന്റ് ഇൻ 2018. ദ വാക്സിൻ സ്ട്രെയിൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ 2018 ഈസ് ഗോയിങ് ടു ഗിവ് between 60% and 90% protection, but that small percentage of chance is there that you may be affected by a new strain. And even if you're affected by a new strain, provided your immunity is good, still your body will be able to combat this new strain. ഇതിൽ ഏത് ഗ്രൂപ്പിനായി ആന്റിവൈറൽ വാക്സിൻ എടുത്താലും അസുഖം പെടുന്നെന്ന് വെച്ചാൽ ഒത്തിരി പ്രായമുള്ളവർ, 80+, ഈ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോബ്ലംസ് ഉള്ളവർ, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, പിന്നെ നമ്മുടെ ഓസ്ട്രേലിയയിലെ ഇൻഡിജിനസ് പോപ്പുലേഷന് ഫ്ലൂ കൂടുതൽ ബാധിക്കും. ആറ് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആവാത്തതുകൊണ്ട് അവർക്കും കുറച്ചുകൂടെ ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഹാർട്ട് ഫെയിലിയർ ഉള്ള ആളുകൾ, കിഡ്നി ഫെയിലിയർ ഉള്ള ആളുകൾ, പിന്നെ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് കീമോതെറപ്പി എടുക്കുന്നവർ, അവർക്കൊക്കെ ഈ ന്യൂ വൈറൽ സ്ട്രെയിൻ കൂടുതൽ അഫക്റ്റ് ആവും ഫ്ലൂ വാക്സിൻ എടുത്താലും.
ഇനിയിപ്പം മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ ഫ്ലൂ അപകടകാരിയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ ജനങ്ങൾ കരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണെന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പൊ ഇത് അപകടം വരുത്താത്ത വിധത്തിൽ എന്ത് തരത്തിലുള്ള കരുതലുകളാണ് ഇപ്പൊ നമ്മൾ എടുക്കേണ്ടത് ഡോക്ടർ?
ജനറൽ ഹെൽത്ത് അപ്കീപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആ. വെയറിംഗ് ആഡിക്വേറ്റ് ക്ലോത്ത്സ് ഡ്യൂറിംഗ് ദ വിന്റർ സീസൺ ടു കവർ യുവർ സെൽഫ്. നമ്പർ ടു ഇസ് അവോയ്ഡിങ് a group of people or somebody who a work colleague who is having a bad cough or runny nose. If you yourself have the cough or runny nose or you are constantly sneezing, nammaku symptoms undengil nammal veeti thanne irikkanam, ishtam pole vellam kudikkanam, panikku vendi panadol tablet edukkanam, തലവേദന സഹിക്കാൻ വയ്യാതെ ആവുകയാണെങ്കിലോ സർദിലോ വയറിളക്കമോ സഹിക്കാൻ വയ്യാത്ത ശരീരവേദനയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോവുക. ഫ്ലൂ എന്ന് പറയുന്ന ഒരു എപ്പിഡമിക്, അത് ഒരാളെ ബാധിച്ചു കഴിയുമ്പോൾ അത് എളുപ്പം വേറെ ആളുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്.
ഓക്കെ ഡോക്ടർ, ഈ പാനഡോളിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ പാരസെറ്റമോളിന്റെ കൂടുതലായുള്ള ഉപയോഗം പല സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ എപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ പനിയുടെ കാഠിന്യം കൂടുന്നതനുസരിച്ച് പാരസെറ്റമോൾ കഴിച്ചോളാനാണ് ഡോക്ടർമാർ നമ്മളോട് കൂടുതലായി നിർദ്ദേശിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ രണ്ടോ മൂന്ന് പാക്കറ്റ് പാരസെറ്റമോൾ നമ്മൾ മിഠായി കഴിക്കുന്ന ഒരു ലാഘവത്തോടെ കഴിക്കുകയാണ് പതിവ്. ഇതൊരു ശരിയായ പ്രവണതയാണെന്ന് പറയാൻ സാധിക്കുമോ ഡോക്ടർ? അതുപോലെ ഇത് പല സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂട്ടുന്നില്ലേ?
പാരസെറ്റമോളിന്റെ ഡോസ് 500 mg ടാബ്ലറ്റ്, 2 tablets ഒരു ദിവസം 4 times. ഇതിന്റെ അർത്ഥം 1 gram എല്ലാ 6 hours നമുക്ക് എടുക്കാം. ഒരു പാരസെറ്റമോൾ 32 mg വരെ ഒരു ആഴ്ചയിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അതിൽ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല. ഒരു സമയത്ത് 8 panadol എടുത്തു കഴിഞ്ഞാൽ അത് ലിവറിനെ ബാധിക്കും. പക്ഷെ ഒരു സമയത്ത് 2 panadol എടുത്ത് അത് 6 hours വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും 2 tablets എടുത്തു കഴിഞ്ഞാൽ ഒരു ദൂഷ്യവും ഉണ്ടാവത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് പനി വന്നാൽ അധികമായ തുണി വസ്ത്രങ്ങൾ എടുത്തിട്ട് എവാപ്പറേഷൻ കൊണ്ട് മനുഷ്യന്റെ പനി കുറയ്ക്കാൻ നമ്മൾ നോക്കും.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഈ വർഷം ഓസ്ട്രേലിയയിൽ കൂടുതലായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലൂവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്.
നോ പ്രോബ്ലം, എപ്പോഴും വെൽക്കം.
എസ് ബി എസ് മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.